You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, രശ്മി രവീന്ദ്രൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്തേ
രശ്മി. ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് എത്ര നാളായി?
ഞാൻ ഇവിടെ ജാനുവരി 2017 വന്നേ, അപ്പോ ഒരു ഏകദേശം 18 മാസമായി.
ഓക്കെ, അപ്പോൾ ഏത് മേഖലയിലാണ് രശ്മി പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെ എന്താണ് അടുത്തിടെ ഒരു ഗ്രാന്റ് ലഭിച്ചിരുന്നല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിക്കാമോ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക്?
ഞാൻ മെയിൻലി ഒരു ഫിലിം മേക്കറാണ്. ഞാൻ ഇന്ത്യയിലായിരുന്നപ്പോൾ കുറെ ചാനൽസിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. ടിവിയിൽ NDTV, ഗുഡ് ടൈംസ്, ടൈംസ് നൗ, അങ്ങനെ കുറെ ചാനൽസിൽ. അത് കഴിഞ്ഞിട്ട് കുറെ നാള് നോൺ പ്രോഫിറ്റ് സെക്ടറിൽ ഫിലിം മേക്കർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. ചെറിയ ചെറിയ ഡോക്യുമെന്ററീസ് ഉണ്ടാക്കുമായിരുന്നു. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ജോലി അന്വേഷിക്കുക, കാരണം ഓസ്ട്രേലിയയിൽ ഫിലിം ഇൻഡസ്ട്രി അത്ര വലുതല്ല. അപ്പോ എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ഡൈവേഴ്സിറ്റി ആർട്സ് NSW ഒരു ഗ്രാന്റ് നെ പറ്റി ഞാൻ അഡ്വർടൈസ്മെന്റ് കണ്ടു. അവര് പാരമാറ്ററിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് വേണ്ടിയിട്ട്, നോൺ വൈറ്റ് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള ഫിലിം മേക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്രാന്റ് അനൗൺസ് ചെയ്തു.
അപ്പൊ
ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടി. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കും.
ഓസ്ട്രേലിയയിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അടുത്തിടെ കുടിയേറിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കാൻ, കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് രശ്മി രവീന്ദ്രന് നേരിടേണ്ടി വന്നത്?
ഓസ്ട്രേലിയയിൽ കലാമേഖലയിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വലിയൊരു കൺട്രിയാണ് അങ്ങനെ. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ആർക്ക് കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഒരുവിധം, എസ്പെഷ്യലി ഒരു പുതിയതായിട്ട് ഒരാൾ ഈ കൺട്രിയിൽ വരുമ്പോൾ, ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സോഷ്യൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് ഗെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാൻ ഇത്രയും നാളായിട്ട് കുറെ ജോബ്സിന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു. ഞാൻ ഇനീഷ്യലി വിചാരിച്ചു, ഓ ഞാൻ കാരണമായിരിക്കും, ഞാൻ തന്നെ എന്തെങ്കിലും എന്നയിൽ തന്നെ എന്തെങ്കിലും കുറവുണ്ടായിട്ടായിരിക്കും. പക്ഷെ കുറെ ആൾക്കാർ അഡ്വൈസ് ചെയ്തു, ആക്ച്വലി യുനോ നീ പുറത്തുനിന്ന് വന്നതാ, ഇവിടെ പഠിച്ചതല്ല. അതുകൊണ്ട് എന്റെ മേഖല അറ്റ്ലീസ്റ്റ് പുറത്തുനിന്ന് വന്ന ആൾക്കാരെ വെൽക്കം അങ്ങനെ ചെയ്യാറില്ല.
ഓക്കെ, അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാംസ്കാരിക വൈവിധ്യമാർന്ന അന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നവർക്ക് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്?
ആ, അവസരങ്ങൾ കുറവാ. ഇവിടെ പഠിച്ചതാണെങ്കിൽ ഇവിടെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അവസരങ്ങൾ ലഭിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്ലാറ്റ്ഫോം തുറന്നു വരുന്നുണ്ട്.
ഓക്കെ,
പതുക്കെ പതുക്കെ അവര് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ വർക്ക് ഇന്ത്യയിലും ഫുൾ, എന്റെ ഞാൻ ഇതുവരെ ചെയ്തിരുന്ന ജോലി എല്ലാം, ഉണ്ടാക്കിയ ഫിലിം എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് എനിക്ക് ചിലപ്പോ അത്തരം പ്രയാസം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇംഗ്ലീഷിൽ തന്നെ ഇന്റർനാഷണൽ ചാനൽസിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ചു ഓസ്ട്രേലിയയിൽ എളുപ്പം ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല.
അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിട്ടത് ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ?
എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു വിശദമായിട്ടുള്ള ഒരു എന്താ പറയുക, ഓബ്സ്റ്റക്കിൾ ഉണ്ടായിരുന്നില്ല. സിംപ്ലി ഞങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരില്ല. ജൂനിയർ പൊസിഷൻസിന് വരെ അപ്ലൈ ചെയ്താലും കോൾ ബാക്ക് വരില്ല. പിന്നെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇവന്റ്സിൽ പോയാൽ ആൾക്കാർക്ക് എന്നോട് സംസാരിക്കാൻ അത്തരം താല്പര്യം ഞാൻ കണ്ടില്ല. പക്ഷെ പതുക്കെ പതുക്കെ അത് മാറി വരുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആണെന്ന് ഞാൻ പറയില്ല. കുറച്ച് ടൈം ആയിരിക്കും, കുറച്ച് ഞങ്ങളുടെ സ്പീഡ് കുറച്ച് കുറയും. ഒരു ഈ വർഷം കഴിഞ്ഞ 18 മാസങ്ങൾ എനിക്ക് കുറച്ചൊരു ബ്രേക്ക് പോലെ ആയിരുന്നു, ഒരു പോസ് മോഡിൽ പോയ പോലെ.
അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു അവസരങ്ങൾ ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്താണ് രശ്മി രവീന്ദ്രൻ ചെയ്തത്? ഈ ഒരു ഗ്രാന്റ് ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു എന്ത് മാർഗങ്ങളാണ് എടുത്തത്?
ഇനീഷ്യലി ഞാൻ ഇവിടെ വന്ന് എനിക്ക് കുറച്ച് നിരാശകൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരേ വഴിയുള്ളൂ, ലൈക്ക് കൂടുതൽ കൂടുതൽ ആർട്ട് ഉണ്ടാക്കണം, ലൈക്ക് കൂടുതൽ ഫിലിം ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എത്ര പുറത്തു പോകാൻ പറ്റുന്നു അത്രയും പുറത്തു പോയി, എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു അത്ര ആൾക്കാരെ പോയി മീറ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ കുറെ കമ്മ്യൂണിറ്റീസിന്റെ പാർട്ടായി. അങ്ങനെ അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ കമ്മ്യൂണിറ്റി വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു യുനോ പ്രോത്സാഹനം കിട്ടും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഗ്രാന്റിന്റെ ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടത്. ഇവര് ഡൈവേഴ്സിറ്റി ആർട്സ് ഒരു ഗ്രാന്റിനെ പറ്റി അനൗൺസ് ചെയ്തു. അതൊരു സ്പെഷ്യലി പാരമേറ്റ ഫിലിം മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഇനീഷ്യലി എന്റെ മനസ്സിൽ വന്ന എന്താന്ന് വെച്ചാൽ, ഓ എനിക്കിപ്പോ എനിക്ക് ഇവിടെ ഞാൻ പുതിയ ഒരാളാണ്, എനിക്ക് ഇവിടുത്തെ കഥകളൊന്നും അറിഞ്ഞുകൂടാ, അപ്പൊ ഞാൻ എന്തിനെ പറ്റിയ ഒരു ഫിലിം ഉണ്ടാക്കണെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ നേരിടുന്ന ഈ പ്രോബ്ലംസ് തീർച്ചയായിട്ടും വേറെ പുതിയതായിട്ട് വന്ന മൈഗ്രൻസും നേരിട്ട് കാണും. അപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ഇവിടെ ഉള്ള മൂന്ന് ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ്, ലൈക്ക് ടോട്ടലി പുതിയതായിട്ട് വന്ന് അവരുടെ ആക്ട് പ്രാക്ടീസ് തുടങ്ങി ഇവിടെ വളർന്ന മൂന്ന് ഓസ്ട്രേലിയൻസിനെ പറ്റി ഒരു ഫിലിം ഉണ്ടാക്കി. അപ്പോ ഞാൻ ഈ ഫിലിമിൽ ഇന്റർവ്യൂ ചെയ്തേക്കുന്ന ഫസ്റ്റ്ലി റുവാന ഗൊൻസാൽവിസ്, അവരൊരു ലേഖികയാണ്, പെർമനന്റ് റെസിഡന്റ് എന്ന് പറഞ്ഞൊരു കഥ ഒരു നോവൽ എഴുതിയിരുന്നു. പിന്നെ നീൽ ബാനർജി ഒരു തിയേറ്റർ പ്രാക്ടീഷണറാണ്, ഇവിടെ ഒരു പുതിയ സൗത്ത് ഏഷ്യൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി സൗത്ത് ഏഷ്യൻ കഥകൾ പറയുന്ന ഒരു തിയേറ്റർ പ്ലാറ്റ്ഫോം തുടങ്ങിയിരിക്കുന്നു. പിന്നെ ജീവ പാർട്ടിപ്പൻ ഒരു ഡാൻസറും പെർഫോമൻസ് ആർട്ടിസ്റ്റാണ്, കൾച്ചറൽ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവര് മൂന്നുപേരുടെയും കഥയും ഇവർ മൂന്നുപേരും നേരിട്ട പ്രോബ്ലംസ് എങ്ങനെ അവർ അതിനെ യുനോ ഓവർകം ചെയ്തു അതൊക്കെ ഞാൻ അതിനെപ്പറ്റി എനിക്ക് അതിനെപ്പറ്റിയാണ് ഈ.
ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് ഫസ്റ്റ് ഇംപ്രഷൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ?
അതെ, ഫസ്റ്റ് ഇംപ്രഷൻ ഫ്രം ഫസ്റ്റ് ജനറേഷൻ മൈക്ക്. ഈ ഫിലിമിന്റെ ഡ്യൂറേഷൻ 6 മിനിറ്റ്സ് ആണ്. അത് ഡൈവേഴ്സിറ്റി ആർട്സിന്റെ ഒരു ഡയറക്ടീവ് ആയിരുന്നു, 6 മിനിറ്റിന്റെ ഒരു ഷോർട്ട് ഡോക്യുമെന്ററി അവർക്ക് വേണമായിരുന്നു ഈ സബ്ജക്റ്റിനെ പറ്റി. പക്ഷേ എന്റെ ഞാൻ വിചാരിക്കുന്നത് ഈ ഡ്യൂറേഷൻ കുറച്ച് ചെറുതാണ് ഈ കഥ പറയാൻ, കാരണം ഇത് വലിയൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്. ഇവിടെ പിന്നെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, അവരെ കഥ അറിയാനും എനിക്ക് യുനോ ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇനിയും എക്സ്പാൻഡ് ചെയ്ത് ഒരു സീരീസോ അതോ ഒരു ലോങ്ങർ ഡോക്യുമെന്ററി ആക്കാൻ
പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയതിന് ശേഷമാണോ ഈ ഗ്രാന്റ് ലഭിച്ചത്, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്കായി ഗ്രാന്റ് ലഭിച്ചത് ഒന്ന് വ്യക്തത കിട്ടുവാനായിട്ട്, അല്ലെങ്കിൽ അതിന് മുൻപ് ഇതിന്റെ ഒരു ഇതിനെ കുറിച്ച് അവതരിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ഗ്രാന്റ് ലഭിക്കാനിടയായ സാഹചര്യം?
ഇതിനെ ഇല്ല, ഞാൻ ഇതിനെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ ഈ ടോപ്പിക്കിനെ പറ്റി. കാരണം ഈ മൈഗ്രൻസ് ഇവിടെ വരുമ്പോ എങ്ങനെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് ആർട്ടിൽ എസ്പെഷ്യലി ആർട്ടിസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്നു. ഞങ്ങള് മൈഗ്രന്റ് ആയിട്ട് വരുമ്പോ ഐ ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ജോലി ലഭിക്കും. പക്ഷെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ്, റൈറ്റർ, പെയിന്റർ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ജോലി ലഭിക്കാൻ ഓസ്ട്രേലിയയിൽ കുറച്ച് പാടാ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 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 ഇരുന്നപ്പോഴാണ് ഡൈവേഴ്സിറ്റി ആർട്സ് NSW ഒരു ഓർഗനൈസേഷൻ ആണ്, അവർ ഈ കാൽഡ് ബാക്ക്ഗ്രൗണ്ട് കൾച്ചറലി ആൻഡ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ എൻകറേജ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, സ്റ്റേറ്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോ അവര് എനിക്ക് മാത്രമല്ല വേറെ രണ്ട് ഫിലിം മേക്കേഴ്സിനും ഈ ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. മൂന്നുപേരും വേറെ വേറെ വിഷയങ്ങളിൽ ഫിലിം ഉണ്ടാക്കുന്നു. അപ്പൊ എന്റെ ഫിലിം ഞാൻ ഫിലിം ഉണ്ടാക്കി ഞാൻ അവർക്കൊരു പിച്ച് അയച്ചു, ഞാൻ ഒരു കോൺസെപ്റ്റ് പിച്ച് ചെയ്തു, ഇതാണ് എന്റെ കഥ, ഞാൻ എനിക്ക് തോന്നുന്നു ഈ കഥ ഒരു ഇമ്പോർട്ടന്റ് കഥ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അതുകൊണ്ടാണ് അവർ എനിക്ക് ആ ഗ്രാന്റ് തന്നത്.
ഓക്കെ, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മൂന്ന് പേരെ ഉൾപ്പെടുത്തി എടുത്ത വീഡിയോയിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ആദ്യ കാലങ്ങളിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്ന രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കഥയിലൂടെ പറയുന്നത്?
എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ഫസ്റ്റ്ലി ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു ജോലി വേണം. ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. അങ്ങനെ അങ്ങനെ ഫുൾ ടൈം ആയിട്ട് അവനോനെ സസ്റ്റെയിൻ ചെയ്യാൻ, റുവാന, നീൽ എല്ലാവർക്കും വേറെ ഒരു ഡേ ജോബ് ഉണ്ട്. അവർ സൈഡിലാണ് പാരലലി അവരുടെ പാഷൻ കാരണമാണ് ഈ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ഗ്രാൻഡ് കിട്ടിയ പോലെ കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഈ ഫിലിം ഉണ്ടാക്കാൻ പറ്റി. അത് എനിക്ക് യുനോ സോ അപ്പൊ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്.
അപ്പോൾ ഈ ഗ്രാൻഡിൽ നിന്ന് എത്രമാത്രം ഒരു ഇതിന്റെ ഒരു ബഡ്ജറ്റും മറ്റും പൂർണ്ണമായിട്ടും വഹിക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇനി ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞല്ലോ, ഒരു വലിയ രീതിയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനൊക്കെ എത്രമാത്രം കൂടുതൽ ബഡ്ജറ്റ് ആവശ്യമായിട്ട് വരും അല്ലേ?
അതെ, എനിക്ക് ഇപ്പൊ ഈ ഗ്രാൻഡിൽ നിന്ന് എനിക്ക് ആകെ ഈ ഫിലിം ഒരു ചെറിയൊരു ഫിലിം ഉണ്ടാക്കാൻ എന്റെ ക്യാമറ പേഴ്സണിനെ പേ ചെയ്യാനും പിന്നെ സൗണ്ട് എഡിറ്റർ എക്സെട്രാനെ പേ ചെയ്യാനുള്ള ആ പൈസ മാത്രം കിട്ടിയുള്ളൂ. എനിക്ക് എന്നെ സസ്റ്റെയിൻ ചെയ്യാനല്ല. പക്ഷേ ഈ ഞാനിപ്പോ ഈ ഫിലിം ഉണ്ടാക്കിയല്ലോ, അപ്പൊ എനിക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കിയതായിട്ട് എനിക്കൊരു പ്രൂഫ് ഉണ്ട്, എന്റെ അടുത്തൊരു ഫിലിം ഉണ്ട്. അപ്പോ ലോക്കൽ എക്സ്പീരിയൻസ്, അപ്പൊ എനിക്ക് ഇത് കാരണം വേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നാണ് ഞാൻ ആശിക്കുന്നത്, യൂണോ വിചാരിക്കുന്നത്. അപ്പൊ ഇതിനെ ഞാൻ ഇനിയിപ്പോ വലിയ ഒരു കുറച്ചും കൂടി എക്സ്പാൻസീവ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഇനി ഫണ്ട്സിന് അപ്ലൈ ചെയ്യും. അപ്പൊ എനിക്ക് ഈ ഫണ്ട് കിട്ടിയോണ്ട് ചിലപ്പോ എനിക്ക് ആ വേറെ ഫണ്ട് സെക്യൂർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും. അത്രയും ഞാൻ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഈ ഫിലിംസ് മൂന്ന് ഫിലിംസിന് വേണ്ടിട്ട് ഇവര് ഗ്രാൻസ് തന്നായിരുന്നു എനിക്ക്. എന്റെ ഫിലിം പിന്നെ ഒരു ശ്രീലങ്കൻ ആർട്ടിസ്റ്റ് ഉണ്ട് ഗ്യാരി പത്മനാഥൻ, അവരുടെ ഫിലിം, പിന്നെ വോൺ പാട്ടിയാർ ഫിലിപ്പീനോ. അപ്പൊ ഞങ്ങൾ മൂന്നുപേരുടെ ഫിലിംസ് 21st June ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ സെന്റർ ഇവിടെ പാരമേറ്റ NSW പ്രീമിയർ ചെയ്യും. അപ്പോ അത് കാണാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിറ്റി ആർട്സിന്റെ പേജിൽ ആൾക്കാർക്ക് ചെക്ക് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്തായാലും ഓസ്ട്രേലിയയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് രശ്മി രവീന്ദ്രൻ ഇതുവരെ വിശദീകരിച്ചത്. എന്തായാലും കൂടുതലായിട്ട് ഈ ഒരു സംരംഭം വളരട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നു. വളരെയധികം നന്ദി SBS മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.